إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് കടം കൊടുക്കുന്നതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ്. തൻ്റെ സഹോദരന് ആവശ്യമുള്ളപ്പോൾ അവൻ കടം ചോദിച്ചതാണ്. അങ്ങനെ ആവശ്യക്കാരന് കടം കൊടുക്കുക എന്നുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. നന്മകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഇഹ്സാനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അത്തരം നന്മകൾ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അത്തരത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വലിയ നന്മകളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള തന്റെ സഹോദരന് കടം കൊടുക്കുക എന്നുള്ളത്. അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതിന്റെ മറ്റു ശ്രേഷ്ഠതകളും അതിന്റെ ഗുണങ്ങളും ദുനിയാവിലും പരലോകത്തും ലഭിക്കുന്ന ചില നേട്ടങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ അതിനോട് ചേർത്തി മനസ്സിലാക്കേണ്ട, അനുബന്ധമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ കടം വീട്ടിക്കൊടുക്കുക എന്നുള്ളത്. കടമായി നൽകുക എന്നുള്ളത് പുണ്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ തന്നെയാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്. മുസ്ലിമായ തന്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഔയക്ഷിഫു അൻഹു കുർബതൻ, മുസ്ലിമായ തന്റെ സഹോദരന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔ യഖ്ദി അൻഹു ദൈന, തന്റെ മുസ്ലിമായ സഹോദരന്റെ കടം വീട്ടിക്കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരുന്നു എന്റെ ജീവിതത്തിൽ കടം വരേണ്ടതില്ല, വരാൻ പാടില്ല എന്ന് വലിയ താല്പര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ജീവിതത്തിന്റെ ചില നിർബന്ധിത സാഹചര്യത്തിൽ കടം വാങ്ങേണ്ടി വന്നു. അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അച്ചരം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീട്ടിക്കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ നന്മയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കടം വീട്ടാൻ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മളൊരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുത്ത വ്യക്തിക്ക് അവനൊരു അവധി നിശ്ചയിച്ചുകൊണ്ടാണ് കടം കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളതും വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. കടം കൊടുത്തു, അവൻ കടം സ്വീകരിക്കുകയും ചെയ്തു, അവനൊരു അവധി പറഞ്ഞിരുന്നു. പക്ഷേ ആ അവധിയിൽ തിരിച്ചടക്കാൻ അവന് പ്രയാസമാണ്, അവന് തിരിച്ചടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു.
അടക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവൻ കടം വാങ്ങിയതും. പക്ഷേ അവന് തിരിച്ചടക്കാൻ സാധിച്ചില്ല. അവൻ കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് അറബിയിൽ മുഅസ്സിർ എന്നാണ് പറയുക. അങ്ങനെ മുഅസ്സിറായ, കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന, കടബാധ്യതയുള്ള വ്യക്തിക്ക് അവന്റെ അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളതും വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവധി നീട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ കടത്തിന്റെ ഒരു ഭാഗം ഭാഗികമായി കടം അവന് ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കടം പൂർണ്ണമായി, അവന്റെ കടം മൊത്തമായി എഴുതി തള്ളുക, ഇനി കടം തിരിച്ചടക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കടം പൂർണ്ണമായി ഒഴിവാക്കുക. ഇതൊക്കെ വലിയ വലിയ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് പുണ്യമാണ്. അതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് കടത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത്. അതിനേക്കാൾ അഫ്ബലായ കാര്യമാണ് കടം പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അതിന്റെ ശ്രേഷ്ഠതയായി അതിന്റെ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് കാണാം. വൈൻ കാന ദു ഉസ്റത്തിൻ ഫനദിറതു ഇലാ മൈസറ, കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, കടം വാങ്ങി പക്ഷെ തിരിച്ചടക്കാൻ പ്രയാസത്തിലാണ്, അങ്ങനെയുള്ള കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഫനദിറതു ഇലാ മൈസറ, അവന് കടം തിരിച്ചടക്കാനുള്ള ഒരു സാവകാശം, അതിനുള്ള ഒരു സൗകര്യം എപ്പോഴാണ് പെടുന്നത്, അതിലേക്കൊരു താമസം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. ഫനദിറതു ഇലാ മൈസറ, അവന് കടം തിരിച്ചടക്കാനുള്ള ഒരു സൗകര്യത്തിലേക്ക് സമയം നീട്ടിക്കൊടുക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവൻ കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ളയാളാണെങ്കിൽ, കടം വാങ്ങി തിരിച്ചടക്കാൻ ധാരാളം കയ്യിൽ പൈസയുണ്ട്, പണമുണ്ട്, പക്ഷേ അവൻ തിരിച്ചടക്കുന്നില്ല, അവരുടെ വിഷയം മറ്റൊന്നാണ്. ഉണ്ടായിട്ടും തിരിച്ചടക്കാത്ത ആളുകളെ കുറിച്ച് ഇൻഷാല്ലാ പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? കടം വാങ്ങി തിരിച്ചടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല, അവൻ തിരിച്ചടക്കാൻ പ്രയാസമുള്ളയാളാണ്. അത്തരം ആളുകൾക്ക് കടം തിരിച്ചടക്കാനുള്ള അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, യഅമുറു തആല ബിസ്സബ്രി അലൽ മുഅസിരി അല്ലദീ ലാ യജിദു വഫാഅ, തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന കടബാധ്യതന് അവന്റെ പേരിൽ അവനോട് ക്ഷമിക്കുക എന്നാണ് അള്ളാഹു തആല ഇവിടെ കൽപ്പിക്കുന്നത്. കടം കൊടുത്തയാൾക്ക് ആവശ്യം ഉണ്ടായേക്കാം, പക്ഷേ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചടക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് ഈ കടം കൊടുത്ത വ്യക്തി പണത്തിന് ആവശ്യക്കാരനാണെങ്കിലും അവന് സമയം നീട്ടിക്കൊടുക്കേണ്ടിയിരിക്കുന്നു, നീട്ടിക്കൊടുക്കണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതൊരു സബ്ര് ആവശ്യമുള്ള കാര്യമാണ്. ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചടക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ കൊടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസത്തിൽ ക്ഷമിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. എന്ന അല്ലാഹു തആല ഇവിടെ പറയുന്നതിലൂടെ അതിന്റെ പേരിൽ അവൻ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. ഈ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ അത് സദഖയായി കൊടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. കടം കൊടുത്തു, തിരിച്ചടക്കാൻ അവൻ പ്രയാസപ്പെടുന്നവനാണ്. അവന് നിന്റെ കടം ഞാൻ ഇതാ പുറത്തു തന്നിരിക്കുന്നു, ഇനി നീ തിരിച്ചടക്കേണ്ടതില്ല എന്ന് പറയൽ അത് അവന് കൊടുക്കുന്ന സദഖയാണ്. അത് ഏറ്റവും ഖൈറായ കാര്യമാണ് എന്ന് അല്ലാഹു തആല ഇവിടെ അതിനോട് ചേർത്തി പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇവിടെ കടത്തിന്റെ സമയമായി കഴിഞ്ഞു, കടം തിരിച്ചടക്കാനുള്ള സമയമായിട്ടും ഒരാൾക്ക് കടം തിരിച്ചടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. അവനെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത് കാണാം, അൽ ഇൻദാറു വാജിബുൻ, സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ്. വൽ ഇബ്റാഉ സുന്നത്തുൻ, കടം പുറത്തു കൊടുക്കുക എന്നുള്ളത്, വിട്ടുകൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമല്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, അത് നമ്മൾ സദഖ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ അത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ സമയം നീട്ടിക്കൊടുക്കലോ അത് വാജിബാണ്. വലാ ശക്ക അന്നൽ ഇബ്റാഉ അഫ്ദൽ, അവന്റെ കടം എഴുതിത്തള്ളുക, ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നതിൽ സംശയവുമില്ല. കാരണം ഒരാൾ അവധി നീട്ടിക്കൊടുക്കുമ്പോഴും അവന്റെ ഉത്തരവാദിത്തം തീരുന്ന ആ സമയം അടുത്ത സമയമാവും അവൻ അടക്കണം. എന്നാൽ നീ കടം തിരിച്ചടക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവന് എന്നേക്കുമായി അവന്റെ ബാധ്യത അവസാനിച്ചു, അവൻ കടബാധ്യതൻ എന്നതിൽ നിന്ന് വിട്ടുമാറി. അതുകൊണ്ട് കടം പുറത്തു കൊടുക്കലാണ് ഏറ്റവും അഫ്ദൽ എന്നതിൽ സംശയമില്ല എന്നും ഇബ്നുൽ തൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, തന്റെ സഹോദരന് കടം കൊടുത്ത തന്റെ സഹോദരന് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ് എന്ന് അല്ലാഹു തആലയുടെ കൽപ്പന സ്വീകരിക്കുന്നതിലൂടെ തന്നെ, അല്ലാഹു തആല കൽപ്പിച്ചതിലൂടെ തന്നെ മനസ്സിലായി. അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരായി തീരും. നമ്മൾ കടം കൊടുത്തു, സമയമായി, അവന് കടം തിരിച്ചടക്കാൻ പ്രയാസമുണ്ട്. സമയം നീട്ടിക്കൊടുത്താൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിന്റെ പുണ്യമുണ്ട്, ഒരു വാജിബായ കൽപ്പന അനുസരിച്ചതിന്റെ പുണ്യമുണ്ട്. വേറെന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങളുള്ളത്? ചെറിയ നേട്ടങ്ങളൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ യസ്സറ അലാ മുഅസിരിൻ, കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ഒരാൾക്കാരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ. എന്താണ് ഈ എളുപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവന്റെ സമയത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കടത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കി കൊടുക്കുക, ഏറ്റവും മൂന്നാമത്തേത് കടം പൂർണ്ണമായി ഒഴിവാക്കുക. ഇതൊക്കെ കടബാധ്യതന് കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന എളുപ്പങ്ങളാണ്. ഇങ്ങനെ ആരെങ്കിലും തന്റെ സഹോദരന് കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, അവന് ദുനിയാവിലും പരലോകത്തും അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. തന്റെ സഹോദരൻ എളുപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ, തന്റെ സഹോദരന്റെ കടം എഴുതി തള്ളിയതിന്റെ പേരിൽ, അവന്റെ അവധി നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ അവനൊരു എളുപ്പമുണ്ടാക്കി കൊടുക്കലാണ്. അതിന്റെ പേരിൽ ദുനിയാവിൽ അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. മാത്രമല്ല, പരലോകത്ത് പ്രയാസപ്പെടുന്ന ആരാരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹു അവനൊരു എളുപ്പം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അല്ലാഹു പ്രതിഫലം കൊടുക്കുമ്പോ എന്താണോ അവൻ ചെയ്ത കർമ്മം അതിന് തതുല്യമായ അതേ വർഗത്തിൽപ്പെട്ട പ്രതിഫലമാണ് കൊടുക്കുന്നത്. ദുനിയാവിൽ തന്റെ സഹോദരന് ഒരു എളുപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ അല്ലാഹു പരലോകത്തും ദുനിയാവിലും ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കും. അപ്പൊ ചെറിയ കാര്യമാണോ? ദുനിയാവിൽ നമ്മൾ എത്ര, പരലോകത്ത് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടും, ആ ഒരു പ്രയാസഘട്ടത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എളുപ്പമാക്കിയതിന്റെ പേരിൽ, എളുപ്പം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു അവന് എളുപ്പം കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാന റജുലുൻ യുദായിനു നാസ്, ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾ ജനങ്ങൾക്ക് ഇങ്ങനെ കടം കൊടുക്കും. വഖാന യഖൂലു ലി ഫതാഹു, തന്റെ ഭൃത്യനോട് അയാൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, കടം അയാൾ ഇങ്ങനെ ആവശ്യക്കാർക്കൊക്കെ ഇങ്ങനെ കടം കൊടുത്തുകൊണ്ടിരിക്കും. കടം തിരിച്ചു വാങ്ങുന്ന ആ അദ്ദേഹത്തിന്റെ ഭൃത്യനോട്, അദ്ദേഹത്തിന്റെ ഖാദിമിനോട്, സേവകനോട് അദ്ദേഹം പറയും, ഇദാ അതൈത മുഅസ്സിറൻ, നീ കടം തിരിച്ചു വാങ്ങാൻ പോകുമ്പോ ആരെങ്കിലും കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നീ എത്തിയാൽ, ഫതജാവസ് അൻഹു, നീ അത് പുറത്തു കൊടുക്കുക, അവനോട് വാങ്ങണ്ട, അവനോടത് വാങ്ങണ്ട, അത് അവനോ നീ വിട്ടുകൊടുക്കുക. നാളെ പരലോകത്തെത്തുമ്പോ അള്ളാഹു നമ്മൾക്കും പുറത്തു തന്നേക്കാം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫലഖിയല്ലാഹ്, അങ്ങനെ നാളെ പരലോകത്ത് അദ്ദേഹം അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും, ഫതജാവസ അൻഹു, അള്ളാഹു അവന്റെ ഭാവങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അദ്ദേഹം ചെയ്ത പണി എന്താ? അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹം കടം കൊടുക്കും, കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കും, നീ തിരിച്ചടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ഹദീസ് തന്നെ മറ്റൊരു റിവായത്താണ്, ഹൂസിബ റജുലും മിമ്മൻ കാന ഖബ്ലകും, മുൻഗാമികളിൽപ്പെട്ട ഒരാളെ നാളെ പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവരും, അയാളെ വിചാരണ ചെയ്യുകയാണ്. ഫലം യൂജദ് ലഹു മിനൽ ഖൈരി ഷൈഉൻ, അദ്ദേഹത്തിന് കാര്യമായി നന്മകളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഇല്ല അന്നഹു കാന യുഖാലിതു നാസ്, എന്നാൽ അദ്ദേഹത്തിനൊരു പറയപ്പെടാൻ പറ്റുന്ന ഒരു നന്മയുണ്ടായിരുന്നു, അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. വഖാന മൂസിറ, അദ്ദേഹം സമ്പന്നനായിരുന്നു. ഫകാന യഅ്മുറു ഗിൽമാനഹു അൻ യതജാവസു അനിൽ മുഅസിർ, അദ്ദേഹം മറ്റുള്ളവർക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൃത്യന്മാരോട്, സേവകന്മാരോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ളവരോട് നിങ്ങൾ പുറത്തു കൊടുക്കണം, അത് തിരിച്ചു വാങ്ങണ്ട എന്ന് അദ്ദേഹം പറയാറുമുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പണി. അല്ലാഹു തആല നാളെ പരലോകത്ത് പറയും, ഖാല അല്ലാഹു അസ്സ വജല്ല നഹ്നു അഹഖു ബിദാലിക മിൻഹു തജാവസു അൻഹു, പുറത്തു തരാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് അവന് പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അവൻ തന്റെ സഹോദരന്റെ കടം വിട്ടുകൊടുത്തവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനും വിട്ടുകൊടുക്കുക എന്ന് മലക്കുകളോട് അല്ലാഹു തആല പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത പണി എന്താ? കടം കൊടുക്കും, എന്നിട്ട് തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് അത് പുറത്തു കൊടുക്കും, അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അല്ലാഹു തആല അവന് വിട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ്, മൻ അൻദറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലിഹി സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ തന്റെ സഹോദരന് കടം വാങ്ങിയ സഹോദരന് കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന സഹോദരന് അവന് അവധി നീട്ടിക്കൊടുത്താൽ അവന് ഓരോ ദിവസവും, എത്ര ദിവസമാണോ നീട്ടിക്കൊടുക്കുന്നത്, 30 ദിവസം അവധി കൊടുത്തു, 30 ദിവസം കഴിഞ്ഞിട്ട് പൈസ തന്നാ മതി എന്ന് പറഞ്ഞു. ആ 30 ദിവസവും അവൻ കൊടുത്ത സംഖ്യ എത്രയാണോ അത്രയും ദിവസം അവൻ അത്ര ദിവസം സ്വതക്ക് കൊടുത്ത പുണ്യമാൻ. ഒരു 10,000 രൂപ ഒരാൾക്ക് സ്വതക്ക് കടമായി കൊടുത്തു, അദ്ദേഹം ഒരു മാസം അവധി നീട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു മാസം അവധി വെച്ചു, ഓരോ ദിവസവും അദ്ദേഹം 10,000 സദഖ കൊടുത്തതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നു. എന്നിട്ട് ഇത് ഉദ്ധരിച്ചിട്ടുള്ള ബുറൈദ് ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ സമിഅതുഹു യഖൂൽ, പിന്നീട് ഒരു സന്ദർഭത്തിൽ റസൂലുള്ള ഇങ്ങനെ പറയുന്നത് കേട്ടു, മൻ അൻദറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ. ആദ്യം ഞാൻ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതാണ്, ആരെങ്കിലും തന്റെ സഹോദരൻ കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവധി നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസത്തിനും അത്ര സംഖ്യ സ്വതക്ക കൊടുത്തതിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടൊരു സന്ദർഭത്തിൽ കേട്ടത് ഓരോ ദിവസത്തിനും എത്രയാണോ കടം കൊടുത്ത അതിന്റെ ഇരട്ടി സ്വതക്ക കൊടുത്തതിന്റെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരട്ടിയാണ്. അപ്പൊ ബുറൈദ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, റസൂൽ ആദ്യം നിങ്ങൾ പറഞ്ഞത് എത്രയാണോ കടം കൊടുത്ത അത്ര സ്വതക്ക കൊടുത്ത കൂലിയാണെന്ന് പറഞ്ഞു. പിന്നീടൊരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറഞ്ഞു അതിന്റെ ഇരട്ടിയുണ്ട് എന്ന് പറഞ്ഞു. 10,000 കൊടുത്തത്, 20,000 സദഖ കൊടുത്ത കൂലി ഓരോ ദിവസത്തിനും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാണ്, ലഹു ബികുല്ലി യൗമിൻ സദഖ ഖബ്ല അൻ യഹില്ല ദൈൻ. കടം വീട്ടേണ്ട അവധി ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം അവന് ഓരോ ദിവസത്തിനും അത്ര സംഖ്യ, എത്രയാണോ കടം കൊടുത്തത് അത്രയും സംഖ്യ ഓരോ ദിവസവും സ്വതക്ക് കൊടുത്ത കൂലി. ഫൈദ അഹല്ല ദൈൻ, അങ്ങനെ ആ ഒരു മാസമായി, സമയമായി, തിരിച്ചടക്കേണ്ട സമയമായി, ആ സമയത്ത് ഫഅൻദറഹു, വീണ്ടും അവധി നീട്ടിക്കൊടുത്തു. ആ ദിവസത്തിൽ വീണ്ടും അവൻ അവധി നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ, പിന്നീട് ആ നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ എന്താണ്, ഓരോ ദിവസവും എത്രയാണോ സദഖ അതിന്റെ ഇരട്ടി, എത്രയാണോ കടം കൊടുത്തത് അതിന്റെ ഇരട്ടി സ്വതക്ക് കൊടുത്ത പുണ്യം. രണ്ടാമത് അവൻ നീട്ടിക്കൊടുത്തു, ആദ്യം ഒരു അവധി വെച്ചു, പിന്നീട് രണ്ടാമത്തെ ആ അവധി തീരാൻ സമയത്ത് അല്ലെങ്കിൽ തീർന്ന സമയത്ത് അവൻ പറഞ്ഞു കുറച്ചും കൂടി അവധി അവൻ ആവശ്യപ്പെട്ടു. അവൻ തിരിച്ചടക്കാൻ പ്രയാസമുള്ളയാളാണ്, കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആൾ, അത് മനസ്സിലാക്കി അവൻ വീണ്ടും അവധി നീട്ടിക്കൊടുത്താൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും ഈ പിന്നെ കടം കൊടുത്തതിന്റെ ഇരട്ടി സ്വതക്ക് കൊടുത്ത പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ കാര്യമാണ് സഹോദരങ്ങളെ, നമുക്ക് വലിയ പുണ്യം വാരി കൂട്ടാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെ സ്വതക്ക കടം കൊടുക്കുക എന്നുള്ളത്, കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നോക്കൂ. റസൂലുള്ള പറഞ്ഞു, മൻ അൻദറ മുഅ്സിറൻ ഔ വളഅലഹു അദല്ലല്ലാഹു യൗമൽ ഖിയാമ തഹ്ത ദില്ലി അർശിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഇമാം മുസ്ലിം അതുപോലെ തന്നെ ഇമാം തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ആരെങ്കിലും കടം കൊണ്ട് പ്രയാസപ്പെടുന്നയാള്, കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അവധി നീക്കിക്കൊടുത്തു, ഔവലഹു അല്ലെങ്കിൽ അവന്റെ കടം ഒഴിവാക്കി കൊടുത്താൽ അള്ളാഹു നാളെ പരലോകത്ത് അർശിന്റെ തണൽ അവന് കൊടുക്കുന്നതാണ്. അന്ന് ആ തണലല്ലാതെ മറ്റൊരു തണലും ഉണ്ടാകൂല, അന്ന് അവന് അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്ക്? കടം ഒരുത്തന് അതിന്റെ അവധി നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ, അതുപോലെ തന്നെ കടം ഒഴിവാക്കി കൊടുത്തതിന്റെ പേരിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 7 വിഭാഗം ആളുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗം. ഇത് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇങ്ങനെ കടം അതിന്റെ അവധി, കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളതും അവന്റെ കടം പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സഹോദരന് കടം കൊടുത്തു. ആ കടം കൊടുത്ത വ്യക്തിയെ പിന്നെ കാണാനില്ല. അദ്ദേഹത്തെ കാണുമ്പോ, അബൂ ഖതാദയെ കാണുമ്പോ ആ കടം വാങ്ങിയ വ്യക്തി മാറും. അദ്ദേഹത്തിന് തിരിച്ചടക്കാൻ പൈസ അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണമല്ല. അങ്ങനെ അവസാനം അബൂ ഖതാദ അൽ അൻസാരി അദ്ദേഹത്തെ കാണുകയാണ്. കടം തിരിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഇന്നീ മുഅസ്സിർ, എനിക്ക് കടം തിരിച്ചടക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പൊ അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു വളരെ പ്രയാസം. അള്ളാഹുവാണെ സത്യം, താങ്കൾക്ക് കടം തിരിച്ചെടുക്കാൻ പ്രയാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹി, അള്ളാഹുവാണെ സത്യം, എനിക്ക് കടം തിരിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹു രക്ഷപ്പെടുത്തണം എന്ന കാര്യം വല്ലവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, പരലോകത്തുണ്ടാകുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു വല്ലവനെയും രക്ഷപ്പെടുത്തണമെന്ന് ആർക്കെങ്കിലും അത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഫൽ യുനഫിസ് അൻ മുഅസിരിൻ, അവൻ കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ളയാൾക്ക് ആശ്വാസം കൊടുക്കട്ടെ. ഔ യള അൻഹു, അല്ലെങ്കിൽ അവന്റെ കടം ഒഴിവാക്കി കൊടുക്കട്ടെ. ആശ്വാസം കൊടുക്കാന്ന് പറഞ്ഞാൽ അവധി നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കടത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കി കൊടുക്കുക. രണ്ടാമത് പറഞ്ഞ് പൂർണ്ണമായിട്ട് അവന്റെ കടം ഒഴിവാക്കി കൊടുക്കുക. എന്താ അതിന് കിട്ടുക? നാളെ പരലോകത്ത് അള്ളാഹു ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. കാരണം ഈ സഹോദരൻ കടം തിരിച്ചെടുക്കാൻ പ്രയാസമുള്ള ആളാണെന്നുള്ളത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അപ്പയാണ് മനസ്സിലാകുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹം ആ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ, പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, അവിടെ നിൽക്കുന്ന ആ നൃത്തത്തെക്കുറിച്ചും അവിടെ സംഭവിക്കുന്ന വിചാരണയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം. എന്തായിരിക്കും അവസ്ഥ? അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അവിടെ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഏത് സമയത്തും നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കാം. ഇപ്പോൾ നമ്മൾ ദുനിയാവിലാണ്. ഈ ഒരു നിമിഷം ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരലോക ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ഏതു നിമിഷവും ആരുടെയും പരലോക ജീവിതം തുടങ്ങാം. ആ സമയത്ത് നമ്മൾക്ക് മുതൽ കൂട്ടാവേണ്ടത് ആകുന്നത് നമ്മുടെ അമലുകളാണ്. അതേത് നിമിഷവും സംഭവിക്കാം. പല ആളുകൾക്കും അത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് അത് സംഭവിച്ചു കഴിഞ്ഞു. അവർ നമ്മോട് ഇവിടെ നിന്ന് വിട്ടുപോയി, അവർ മരിച്ചുപോയി. അള്ളാഹു തആല അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു തആല നമ്മ എല്ലാവരെയും ഏറ്റവും ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നമ്മുടെ സഹോദരൻ ഉമറക്ക കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം, രണ്ടു മാസങ്ങൾക്കപ്പുറത്ത് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം അവിടെ ആ ഭാഗത്ത് ചാരി നിന്ന് ഖുത്ബ കേട്ടത്. അദ്ദേഹം വളരെ ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നമ്മൾക്കും വരാനുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയത്ത്, നിശ്ചയിച്ച സന്ദർഭത്തിൽ, നിശ്ചയിച്ച കോലത്തിൽ അത് സംഭവിച്ചിരിക്കും. എത്ര വലിയ ആരോഗ്യവാന്മാർക്കും അതിനെ തടയാൻ സാധിക്കുകയില്ല. അതിനു മുമ്പ് ആ പരലോക ജീവിതത്തിനു വേണ്ടി, ഏത് നിമിഷവും ആരംഭിക്കാൻ സാധ്യതയുള്ള ആ പരലോക ജീവിതത്തിനു വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കണം. മരണങ്ങൾ ധാരാളം കണ്ടവരാണ് നമ്മൾ. മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാകാറുണ്ട്. അതിന്റെ പ്രയാസങ്ങളൊക്കെ കുറച്ച് ദിവസം നമ്മൾ അനുഭവിക്കും. പക്ഷേ നമ്മൾക്ക് അതിനപ്പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അതിന്റെ അനുബന്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്ത് മരണങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ചില ആളുകളുടെ മരണങ്ങൾ, നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ മരണങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മൾക്ക് മാറി ചിന്തിക്കാൻ, എനിക്കും ആ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ അത്തരം മരണങ്ങൾ കാരണമാകണം. അത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നാളെ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ സാധിക്കും. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ വീണ്ടും ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു സബ്ര നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ പറഞ്ഞു വന്നത് കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയും അവന്റെ കടം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് വലിയ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആവശ്യമില്ലാതെ കടം ചോദിക്കുകയും കടം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളോട് പോയി എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് പണം കൈക്കലാക്കുകയും പിന്നീട് അവധി പറഞ്ഞ സമയത്ത് തിരിച്ചടക്കാതെ കഴിവുണ്ടായിട്ടും തിരിച്ചടക്കാതെ മുങ്ങി നടക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായി ഒരു ശുദ്ധിയുമില്ലാത്ത ആളുകൾ, അയാളുടെ കയ്യിൽ തിരിച്ചടക്കാൻ പൈസ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കടം വാങ്ങുമ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഞാൻ ഇത് തിരിച്ചു കൊടുക്കൂല എന്നുള്ളത്. കടമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വലിയ ഗൗരവപ്പെട്ട കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു യാ ഉംറാൻ, ഹുംറാനെ, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമുതു അലൈക ദൈൻ, നിനക്ക് കടം ഉണ്ടായിരിക്കേ നീ മരിക്കരുത്, നിനക്ക് മരിക്കുമ്പോൾ കടം ഉണ്ടാകരുത്. കാരണം ഫയുഖദു മിൻ ഹസനാതിക് ലാ ദീനാറുൻ സമ്മ വലാ ദിർഹം, നീ കടബാധിതനായിട്ടാണ് മരിച്ചതെങ്കിൽ നിനക്ക് തോന്നും നീ ഒരു വളവനാണ് എന്നുള്ളത്. കടം വാങ്ങി പിന്നീട് തിരിച്ചടക്കാതെ ഇങ്ങനെ വളവനായി ആളുകളെ പറ്റിച്ചു നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നും നീ ചിലപ്പോ വലിയ സംഭവമാണെന്നുള്ളത്. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം എന്താണ്? ഫയുഖദു മിൻ ഹസനാതിക്, നിന്റെ കർമ്മങ്ങൾ എടുത്തുകൊണ്ട് നാളെ അല്ലാഹു തആല നിന്റെ കടം അവിടെ വീട്ടും. നീ ഇവിടെ പണമാണ് കടം കൊടുക്കാനുള്ളതെങ്കിൽ അവിടെ നിന്റെ കർമ്മങ്ങൾ എടുത്തുകൊണ്ടാണ് ആ കടം വീട്ടുക എന്നാണ് പറഞ്ഞത്. അവിടെ ദീനാറോ ദിർഹമോ പകരം കൊടുക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കടം കൊടുക്കുമ്പോൾ, കടം വാങ്ങുമ്പോൾ, കടം വാങ്ങുന്ന ആളുകൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം അത് തിരിച്ചടച്ചേ പറ്റൂ, അല്ലെങ്കിൽ തിരിച്ചടക്കണമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിലായിരിക്കണം അവൻ കടം വാങ്ങേണ്ടത്. അതൊരു ഇതിന് മറുവശമാണ്. കടം കൊടുക്കുക എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കേണ്ടത് കടം കൊടുക്കുന്ന ആളുകളാണ്. എന്നാൽ കടം വാങ്ങുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കടം തിരിച്ചടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ കടം വാങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ അഖദ അംവാലന്നാസ് യുരീദു അജാഅഹ അദ്ദല്ലാഹു അൻ. ഒരുത്തൻ കടം വാങ്ങുമ്പോൾ അവന്റെ ഉദ്ദേശം എന്താണ്? അത് തിരിച്ചടക്കണം എന്ന ഉദ്ദേശത്തിലാണ് കടം വാങ്ങിയതിൽ അല്ലാഹു അവനെ കടം വീട്ടാൻ സഹായിക്കും. ആ കടം വീട്ടാൻ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വമൻ അഖദഹ യുരീദു ഇത്ലാഫഹ, എന്നാൽ കടം വാങ്ങുമ്പോൾ തന്നെ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? കടം തിരിച്ചടക്കൂല, അതിനെ നശിപ്പിക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അച്ലഫഹുല്ലാ, അള്ളാഹു അവന്റെ സമ്പത്ത് നശിപ്പിച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നീ നേരത്തെ പറഞ്ഞല്ലോ, കടം വാങ്ങുമ്പോൾ തന്നെ അവന്റെ മനസ്സിലുണ്ട് തിരിച്ചൊന്നും കൊടുക്കൂല. മനസ്സ് വായിച്ചിട്ടൊന്നും കടം കൊടുക്കുന്ന ആളുകൾ കടം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ പറ്റൂലല്ലോ. റസൂലുള്ള പറഞ്ഞ ഹദീസ് നോക്കൂ, അയ്യുമാ റജുലിൻ യദീനു ദൈനൻ വഹുവ മുജ്മിഉൻ അല്ലാ യുഫിയഹു. ഒരുത്തൻ കടം വാങ്ങുകയാണ്, ആ കടം വാങ്ങുന്ന സമയത്ത് തന്നെ അവൻ അവന്റെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്, വഹുവ മുജ്മിഉൻ അല്ലാ യുഫിയഹു ഇയ്യാഹു, അവന് ഞാൻ തിരിച്ചു കൊടുക്കൂല, വാങ്ങുമ്പോ തന്നെ അവന് തീരുമാനിച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുക്കൂല എങ്കിൽ ലഖിയല്ലാഹു സാരിഖ, ലഖിയല്ലാഹു സാരിഖ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുക, ലഖിയല്ലാഹു സാരിഖ, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ട കള്ളനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. കടം വാങ്ങുമ്പോ തന്നെ തിരിച്ചടക്കൂല എന്ന ഉദ്ദേശത്തിലാണ് ഒരുത്തൻ കടം വാങ്ങുന്നതെങ്കിൽ അവൻ നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുക, മോഷ്ടാവായിക്കൊണ്ടാണ്, കള്ളനായിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, മഥലുൽ ഗനീ ദുൽമുൻ, മഥലുൽ ഗനീ ദുൽമുൻ, ഒരുത്തന് അവന്റെ കയ്യിൽ സമ്പത്തുണ്ട് തിരിച്ചടക്കാൻ, അവൻ കടബാധ്യതനാണ് തിരിച്ചു കൊടുക്കാൻ സമ്പത്തുണ്ട്, എന്നിട്ടും അവനിങ്ങനെ നീട്ടുകയാണ്, നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുമാത്തല എന്നാണ് അതിന് അറബി പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അക്രമമാണ്. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കടയിൽ പല ആളുകളും പല സാധനങ്ങളും കൊണ്ടുവരും. ഒരു 1000 രൂപ കടം കൊടുക്കാണ്ടെങ്കിൽ 10 പ്രാവശ്യം വന്നാലേ ആ സെയിൽസ്മാൻ അവന്റെ പൈസ കിട്ടുള്ളൂ. അവന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, ബുദ്ധിമുട്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവധി പറയാം. ഉള്ളത് നമ്മൾ ഇങ്ങനെ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുമാത്തല നടത്തുക, അത് ദുൽമാണ്, അക്രമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോക്ക് റസൂലുള്ള പറഞ്ഞു ഒന്നുകൂടി ഗൗരവപ്പെട്ട വാക്ക്, ലയ്യുൽ വാജിരി യുഹില്ലു ദമഹു വഇർദഹു. കടം തിരിച്ചടക്കാൻ പണമുണ്ടായിട്ടും ഒരുത്തൻ അവനിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവന്റെ അഭിമാനവും അവന്റെ രക്തവും അവൻ അനുവദനീയമാക്കുകയാണ് ചെയ്യുന്നത്. അവനെ കുറിച്ച് ഗീബത്ത് പോലും പറയാന്ന്. നമ്മൾ ഗീബത്ത് പറയുന്ന സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. പണമിടപാടിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിൽ മോശമാണെങ്കിൽ കടം തിരിച്ചടക്ക അവന്റെ അടുത്ത് ശേഷി ഉണ്ടായിട്ടും കൊടുക്കണില്ല. അങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം, പിന്നെത്തര എന്ന് പറഞ്ഞിട്ട് അവന്റെ അഭിമാനം പോലും അവൻ തന്നെ ഹലാലാക്കുകയാണ്. അവനടുത്ത് പിടിച്ചു വാങ്ങാന്നാണ്, ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവനടുത്ത് പിടിച്ചു വാങ്ങാന്നാണ്. ഉണ്ടായിട്ട് തിരിച്ചുതരാത്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് മഴസ്യറാണ്. മഴസ്യർ എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ല തരാൻ. ഇവനുണ്ട്, കയ്യിലുണ്ട്, അവന് പല കാര്യങ്ങൾക്കും അവനടുത്ത് പൈസ ഉണ്ട്. കടം കൊടുക്കാം, തിരിച്ചടക്കാൻ മാത്രം പൈസ അല്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ അവന്റെ അഭിമാനം അവൻ തന്നെ അനുവദനീയമാക്കുന്നു എന്ന് പറ. അഭിമാനത്തിന് എത്ര വിലയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്! ഇസ്ലാമിനോളം അഭിമാന സംരക്ഷണം നടത്തിയ ഒരു ദീനുമില്ല. അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യം പോലും, ഒരു ചെറിയ പരിഹാസം പോലും, ആ രൂപത്തിലുള്ള ഒരു ചെറിയ നോട്ടം പോലും ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷെ ഈ സാമ്പത്തിക ഇടപാടിൽ മോശമുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ അഭിമാനത്തെ അവൻ തന്നെയാണ് ഹലാലാക്കുന്നത്. എന്തുകൊണ്ട്? അവൻ സാമ്പത്തിക ഇടപാടിൽ മോശമായതുകൊണ്ട്. അപ്പൊ ഈ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. കടം വാങ്ങേണ്ടി വന്നാൽ കടം വാങ്ങാം, പക്ഷേ തിരിച്ചടക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാക്കണം വാങ്ങേണ്ടത്. ആ തിരിച്ചടക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചടക്കുക, ആ സമയത്ത് തന്നെ തിരിച്ചടക്കുക, അവർക്കും ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും അഹ്സനുക്കും ഖലാഅ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല രൂപത്തിൽ കടം തിരിച്ചടക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, സഹീഹായ ഹദീസ. അപ്പോ കടം ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചടക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കടം വാങ്ങേണ്ടി വന്നാൽ ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചടക്കുക, അതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. കടം കൊടുക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്. കടം വീട്ടാൻ, തന്റെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കടം വീട്ടാൻ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ അവധി നീട്ടിക്കൊടുക്കുക എന്നത് വലിയ പുണ്യ കർമ്മമാണ്. കടം മൊത്തത്തിൽ ഒഴിവാക്കി കൊടുക്കുക എന്നത് പുണ്യകർമ്മമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടും കടം തിരിച്ചടക്കാതിരിക്കുക എന്നുള്ള വളരെ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അവനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുക കള്ളനായിട്ടാണ്. അത്തരം കള്ളന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹു തആല സാമ്പത്തിക വിശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടപാടിൽ നന്നാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെ നിസ്കാരത്തിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ആണെങ്കിലും ഇടപാടിൽ മോശമാണെന്നുണ്ടെങ്കിൽ അവൻ പറ്റപോക്ക. സാമ്പത്തിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുപാടാക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു തആലയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.